ദൈവത്തിന് മഹത്വം. ഇന്ന് ജൂലൈ മാസം 5-ാം തീയതി. ദൈവവചന ധ്യാനത്തിനായി യോബിന്റെ പുസ്തകം 31-ും 32-ും അധ്യായങ്ങൾ വായിക്കുന്നു. ഞാൻ എന്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, പിന്നെ ഞാൻ ഒരു കന്യകയെ നോക്കുന്നത് എങ്ങനെ? എന്നാൽ മേലിൽ നിന്ന് ദൈവം നൽകുന്ന ഓഹരിയും ഉയരത്തിൽ നിന്ന് സർവശക്തൻ തരുന്ന അവകാശവും എന്ത്? നീതികെട്ടവന് അപായവും ദുഷ്പ്രവൃത്തിക്കാർക്ക് വിപത്തുമല്ലയോ? എന്റെ വഴികളെ അവൻ കാണുന്നില്ലയോ? എന്റെ കാലടികളെയൊക്കെയും എണ്ണുന്നില്ലയോ? ഞാൻ കപടത്തിൽ നടന്നുവെങ്കിൽ, എന്റെ കാൽ വഞ്ചനയ്ക്ക് ഓടിയെങ്കിൽ, ദൈവം എന്റെ പരമാർത്ഥത അറിയേണ്ടതിന് ഒത്ത ത്രാസിൽ എന്നെ തൂക്കി നോക്കുമാറാകട്ടെ. എന്റെ കാലടി വഴിവിട്ടു മാറിയെങ്കിൽ, എന്റെ ഹൃദയം എന്റെ കണ്ണിന് പിന്തുടർന്നുവെങ്കിൽ, വല്ല കറയും എന്റെ കൈക്ക് പറ്റിയെങ്കിൽ, ഞാൻ വിതച്ചത് മറ്റൊരുത്തൻ തിന്നട്ടെ. എന്റെ സന്തതിക്ക് മൂലനാശം ഭവിക്കട്ടെ. എന്റെ ഹൃദയം ഒരു സ്ത്രീയെങ്കിൽ ഭ്രമിച്ചുപോയെങ്കിൽ, കൂട്ടുകാരന്റെ വാതുക്കൽ ഞാൻ പതിയിരുന്നു എങ്കിൽ, എന്റെ ഭാര്യ മറ്റൊരുത്തന് മാവ് പൊടിക്കട്ടെ, അന്യർ അവളുടെ മേൽ കുനിയട്ടെ. അത് മഹാപാതകമല്ലോ? ന്യായാധിപന്മാർ ശിക്ഷിക്കേണ്ടുന്ന കുറ്റമത്രേ അത്. നരകപര്യന്തം ദഹിപ്പിക്കുന്ന തീയാകുന്നു അത്. എന്റെ അനുഭവം ഒക്കെയും നിർമൂലമാക്കും. എന്റെ ദാസനോ ദാസിയോ എന്നോട് വാദിച്ചിട്ട് ഞാൻ അവരുടെ ന്യായം തള്ളിക്കളഞ്ഞെങ്കിൽ, ദൈവം എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്തു ചെയ്യും? അവൻ സന്ദർശിക്കുമ്പോൾ ഞാൻ എന്തുത്തരം പറയും? ഗർഭത്തിൽ എന്നെ ഉരുവാക്കിയവനല്ലയോ അവനെയും ഉരുവാക്കിയത്? ഉദരത്തിൽ ഞങ്ങളെ നിർമ്മിച്ചത് ഒരുത്തനല്ലയോ? ദരിദ്രന്മാരുടെ ആഗ്രഹം ഞാൻ മുടക്കിയെങ്കിൽ, വിധവയുടെ കണ്ണ് ഞാൻ ക്ഷീണിപ്പിച്ചെങ്കിൽ, അനാഥന അംശം കൊടുക്കാതെ ഞാൻ തനിച്ച് എന്റെ ആഹാരം കഴിച്ചെങ്കിൽ, ബാല്യം മുതൽ ഞാൻ അപ്പൻ എന്ന പോലെ അവനെ വളർത്തുകയും ജനിച്ചതു മുതൽ അവളെ പരിപാലിക്കുകയും ചെയ്തുവല്ലോ. ഒരുത്തൻ വസ്ത്രമില്ലാതെ നശിച്ചു പോകുന്നതോ, ദരിദ്രൻ പുതപ്പില്ലാതെ ഇരിക്കുന്നതോ ഞാൻ കണ്ടിട്ട് അവന്റെ അര എന്നെ അനുഗ്രഹിച്ചില്ലെങ്കിൽ, എന്റെ ആടുകളുടെ രോമം കൊണ്ട് അവന് കുളിർ മാറിയില്ലെങ്കിൽ, പട്ടണവാതുക്കൽ എനിക്ക് സഹായം കണ്ടിട്ട് ഞാൻ അനാഥന്റെ നേരെ കയ്യോങ്ങിയെങ്കിൽ, എന്റെ ഭുജം തോൾപ്പലകയിൽ നിന്ന് വീഴട്ടെ, എന്റെ കൈയുടെ ഏപ്പ് വിട്ടുപോകട്ടെ. ദൈവം അയച്ച വിപത്ത് എനിക്ക് ഭയങ്കരമായിരുന്നു. അവന്റെ ഔന്നിത്യം നിമിത്തം എനിക്ക് ആവതില്ലാതെയായി. ഞാൻ പൊന്ന് എന്റെ ശരണമാക്കിയെങ്കിൽ, തങ്കത്തോട് നീ എന്റെ ആശ്രയം എന്ന് പറഞ്ഞുവെങ്കിൽ, എന്റെ ധനം വളരെയായിരിക്കൊണ്ടും എന്റെ കൈ അധികം സമ്പാദിച്ചിരിക്കൊണ്ടും ഞാൻ സന്തോഷിച്ചുവെങ്കിൽ, സൂര്യൻ പ്രകാശിക്കുന്നതോ ചന്ദ്രൻ ശോഭയോടെ ഗമിക്കുന്നതോ കണ്ടിട്ട് എന്റെ ഹൃദയം ഗൂഢമായി വശീകരിക്കപ്പെടുകയും എന്റെ വായ എന്റെ കൈയെ ചുംബിക്കുകയും ചെയ്തുവെങ്കിൽ, അത് ന്യായാധിപന്മാർ ശിക്ഷിക്കേണ്ടുന്ന കുറ്റമത്രേ. അതിനാൽ ഉയരത്തിലെ ദൈവത്തെ നിഷേധിച്ചു എന്ന് വരുമല്ലോ. എന്റെ വൈരിയുടെ നാശത്തെങ്കിൽ ഞാൻ സന്തോഷിക്കുകയോ അവന്റെ അനർത്ഥത്തെങ്കിൽ ഞാൻ നിഗളിക്കുകയോ ചെയ്തുവെങ്കിൽ, അവന്റെ പ്രാണനാശം ഇച്ഛിച്ച് ഞാൻ ശാപം ചൊല്ലി പാപം ചെയ്യുവാൻ എന്റെ വായെ ഒരിക്കലും സമ്മതിച്ചിട്ടില്ല. അവന്റെ മേശക്കൾ മാംസം തിന്ന് തൃപ്തി വരാത്തവർ ആർ എന്നിങ്ങനെ എന്റെ കൂടാരത്തിലെ ആളുകൾ പറഞ്ഞില്ലെങ്കിൽ, പരദേശി തെരുവീതിയിൽ രാപാക്കേണ്ടി വന്നിട്ടില്ല. വഴിപോക്കന് ഞാൻ എന്റെ വാതിൽ തുറന്നുകൊടുത്തു. ഞാൻ ആദാമിനെ പോലെ എന്റെ ലംഘനം മൂടി എന്റെ അകൃത്യം മാർബിടത്ത് മറച്ചുവെച്ചെങ്കിൽ, മഹാപുരുഷാരത്തെ ശങ്കിക്കൊണ്ടും വംശക്കാരുടെ നിന്ന എന്നെ ഭ്രമിപ്പിക്കൊണ്ടും ഞാൻ വാതിലിന് പുറത്തിറങ്ങാതെ മിണ്ടാതിരുന്നുവെങ്കിൽ, അയ്യോ, എന്റെ സങ്കടം കേൾക്കുന്നവൻ ഉണ്ടായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഇതാ എന്റെ ഒപ്പ്, സർവശക്തൻ എനിക്ക് ഉത്തരം നൽകുമാറാകട്ടെ. എന്റെ പ്രതിയോഗി എഴുതിയ അന്യായ രേഖ കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. അത് ഞാൻ എന്റെ ചുമലിൽ വഹിക്കുമായിരുന്നു, ഒരു മകുടമായിട്ട് അത് അണിയുമായിരുന്നു. എന്റെ കാലടികളുടെ എണ്ണം ഞാൻ അവനെ ബോധിപ്പിക്കും. ഒരു പ്രഭു എന്ന പോലെ ഞാൻ അവനോടടുക്കും. എന്റെ നിലം എന്റെ നേരെ നിലവിളിക്കുകയോ അതിന്റെ ഉഴവ് ജാലുകൾ ഒന്നിച്ച് കരകയോ ചെയ്തുവെങ്കിൽ, വില കൊടുക്കാതെ ഞാൻ അതിന്റെ വിളവ് തിന്നുകയോ അതിന്റെ ഉടമക്കാരുടെ പ്രാണൻ പോകുവാൻ സംഗതിയാക്കുകയോ ചെയ്തുവെങ്കിൽ, കോതമ്പിന് പകരം കാരമുള്ളും യവത്തിന് പകരം കളയും മുളച്ചു വരട്ടെ. ഇയോബിന്റെ വചനങ്ങൾ അവസാനിച്ചു. അങ്ങനെ ഇയോബ് തനിക്ക് തന്നെ നീതിമാനായി തോന്നിയതുകൊണ്ട് ഈ മൂന്ന് പുരുഷന്മാർ അവനോട് വാദിക്കുന്നത് മതിയാക്കി. അപ്പോൾ രാം വംശത്തിൽ ഭൂസിനായ ബറഖേലിന്റെ മകൻ ഏലിഹൂവിന്റെ കോപം ജ്വലിച്ചു. ദൈവത്തെക്കാൾ തന്നെത്താൻ നീതീകരിച്ചതുകൊണ്ട് ഇയോബിന്റെ നേരെ അവന്റെ കോപം ജ്വലിച്ചു. അവന്റെ മൂന്ന് സ്നേഹിതന്മാർ ഇയോബിന്റെ കുറ്റം തെളിയിപ്പാൻ തക്ക ഉത്തരം കാണായതുകൊണ്ട് അവരുടെ നേരെയും അവന്റെ കോപം ജ്വലിച്ചു. എന്നാൽ അവർ തന്നെക്കാൾ പ്രായമുള്ളവരാകൊണ്ട് ഏലിഹു ഇയോബിനോട് സംസാരിപ്പാൻ താമസിച്ചു. ആ മൂന്ന് പുരുഷന്മാർക്കും ഉത്തരം മുട്ടിപ്പോയി എന്ന് കണ്ടിട്ട് ഏലിഹുവിന്റെ കോപം ജ്വലിച്ചു. അങ്ങനെ ബൂസിനായി ബറഖേലിന്റെ മകൻ ഏലിഹു പറഞ്ഞതെന്തെന്നാൽ, ഞാൻ പ്രായം കുറഞ്ഞവനും നിങ്ങൾ വൃദ്ധന്മാരുമാകുന്നു. അതുകൊണ്ട് ഞാൻ ശങ്കിച്ചു, അഭിപ്രായം പറവാൻ തുനിഞ്ഞില്ല. പ്രായം സംസാരിക്കുകയും വയോധിക്യം ഞാനും ഉപദേശിക്കുകയും ചെയ്യട്ടെ എന്നിങ്ങനെ ഞാൻ വിചാരിച്ചു. എന്നാൽ മനുഷ്യരിൽ ആത്മാവുണ്ടല്ലോ, സർവശക്തന്റെ ശ്വാസം അവർക്ക് വിവേകം നൽകുന്നു. പ്രായം ചെന്നവരത്രേ ജ്ഞാനികൾ എന്നില്ല, വൃദ്ധന്മാരത്രേ ന്യായബോധമുള്ളവർ എന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്റെ വാക്ക് കേട്ടുകൊള്ളീൻ, ഞാനും എന്റെ അഭിപ്രായം പ്രസ്താവിക്കാം. ഞാൻ നിങ്ങളുടെ വാക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ തക്ക മൊഴികൾ ആരാഞ്ഞു കണ്ടെത്തുമോ എന്ന് നിങ്ങളുടെ ഉപദേശങ്ങൾക്ക് ഞാൻ ചെവി കൊടുത്തു. നിങ്ങൾ പറഞ്ഞതിന് ഞാൻ ശ്രദ്ധ കൊടുത്തു. യോബിന് ബോധം വരുത്തുവാനോ അവൻ്റെ മൊഴികൾക്ക് ഉത്തരം പറവാനോ നിങ്ങളിൽ ആരുമില്ല. ഞങ്ങൾ ജ്ഞാനം കണ്ടുപിടിച്ചിരിക്കുന്നു. മനുഷ്യനല്ല, ദൈവം അത്രേ അവനെ ജയിക്കും എന്ന് നിങ്ങൾ പറയരുത്. എന്റെ നേരെയല്ലോ അവൻ തന്റെ മൊഴികളെ പ്രയോഗിച്ചത്. നിങ്ങളുടെ വചനങ്ങൾ കൊണ്ട് ഞാൻ അവനോട് ഉത്തരം പറയുകയുമില്ല. അവർ പരിഭ്രമിച്ചിരിക്കുന്നു, ഉത്തരം പറയുന്നില്ല. അവർക്ക് വാക്കുമുട്ടിപ്പോയി. അവർ ഉത്തരം പറയാതെ വെറുതെ നിൽക്കുന്നു. അവർ സംസാരിക്കായികയാൽ ഞാൻ കാത്തിരിക്കണമോ? എനിക്ക് പറവാനുള്ളത് ഞാനും പറയും, എന്റെ അഭിപ്രായം ഞാൻ പ്രസ്താവിക്കും. ഞാൻ മൊഴികൾ കൊണ്ട് തിങ്ങിയിരിക്കുന്നു. എന്റെ ഉള്ളിലെ ആത്മാവ് എന്നെ നിർബന്ധിക്കുന്നു. എന്റെ ഉള്ളം അടച്ചു വെച്ച വീഞ്ഞുപോലെ ഇരിക്കുന്നു. അത് പുതിയ തുരുത്തികൾ പോലെ പൊട്ടുമാറായിരിക്കുന്നു. എന്റെ വിമിഷ്ടം തീരേണ്ടതിന് ഞാൻ സംസാരിക്കും. എന്റെ അധരം തുറന്ന് ഉത്തരം പറയും. ഞാൻ ഒരുത്തൻ്റെയും പക്ഷം പിടിക്കുകയില്ല. ആരോടും മുഖസ്തുതി പറയുകയുമില്ല. മുഖസ്തുതി പറവാൻ എനിക്കറിഞ്ഞുകൂടാ. അങ്ങനെ ചെയ്താൽ എന്റെ സ്രഷ്ടാവ് ക്ഷണത്തിൽ എന്നെ നീക്കിക്കളയും.
അപ്പോസ്തല പ്രവൃത്തികൾ 13:1 മുതൽ 23 വരെ വായിക്കുന്നു. അന്ത്യോക്യയിലെ സഭയിൽ ബർണബാസ്, നീഗർ എന്നുപേരുള്ള ശിമോൻ, കുറേനക്കാരനായ ലൂക്കിയോസ്, ഇടപ്രഭുവായ ഹെരോദാവോടുകൂടെ വളർന്ന മനായേൽ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർണബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കിയിലേക്ക് ചെന്നു. അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. സലമീസിൽ ചെന്ന് യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചു. യോഹന്നാൻ അവർക്ക് ഭൃത്യനായിട്ടുണ്ടായിരുന്നു. അവർ ദ്വീപിൽ കൂടി പാമ്പോസ് വരെ ചെന്നപ്പോൾ ബറിയേശു എന്നുപേരുള്ള യഹൂദനായി കള്ളപ്രവാചകനായ ഒരു വിദ്വാനെ കണ്ടു. അവൻ ബുദ്ധിമാനായ സർഗോസ് പൗലോസ് എന്ന ദേശാധിപതിയോടുകൂടെയായിരുന്നു. അവൻ ബർണബാസിനെയും ശൗലിനെയും വരുത്തി ദൈവവചനം കേൾപ്പാൻ ആഗ്രഹിച്ചു. എന്നാൽ ഏലിമാസ് എന്ന വിദ്വാൻ, ഇതാകുന്നു അവന്റെ പേരിന്റെ അർത്ഥം, അവരോട് എതിർത്ത് നിന്ന് ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളവാൻ ശ്രമിച്ചു. അപ്പോൾ പൗലോസ് എന്നും പേരുള്ള ശൗൽ പരിശുദ്ധാത്മ പൂർണനായി അവനെ ഉറ്റുനോക്കി. ഹേ സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സർവനീതിയുടെയും ശത്രുവേ, കർത്താവിന്റെ നേർവഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കിയില്ലയോ? ഇപ്പോൾ കർത്താവിന്റെ കൈ നിന്റെ മേൽ വീഴും. നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കും എന്ന് പറഞ്ഞു. ഉടനെ ഒരു തിമിരവും ഇരുട്ടും അവന്റെ മേൽ വീണു. കൈപിടിച്ച് നടത്തുന്നവരെ തിരഞ്ഞുകൊണ്ട് അവൻ തപ്പി നടന്നു. ഈ ഉണ്ടായത് ദേശാധിപതി കണ്ടിട്ട് കർത്താവിന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു വിശ്വസിച്ചു. പൗലൂസും കൂടെയുള്ളവരും പാംഫോസിൽ നിന്ന് കപ്പൽ നീക്കി പാംഫുല്യ ദേശത്തിലെ പെർഗയ്ക്ക് ചെന്നു. അവിടെ വെച്ച് യോഹന്നാൻ അവരെ വിട്ടുപിരിഞ്ഞ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. അവരോ പെർഗയിൽ നിന്ന് പുറപ്പെട്ട് പിസിദ്യ ദേശത്തിലെ അന്ത്യോക്യയിലെത്തി ശബത്ത് നാളിൽ പള്ളിയിൽ ചെന്നിരുന്നു. ന്യായപ്രമാണവും പ്രവാചകങ്ങളും വായിച്ചു തീർന്നപ്പോൾ പള്ളിപ്രമാണികൾ അവരുടെ അടുക്കൽ ആളയച്ചു. സഹോദരന്മാരെ, നിങ്ങൾക്ക് ജനത്തോട് പ്രബോധനം വല്ലതുമുണ്ടെങ്കിൽ പറവീൻ എന്ന് അറിയിച്ചു. പൗലൂസ് എഴുന്നേറ്റ് ആംഗ്യം കാട്ടി പറഞ്ഞത്, ഇസ്രയേൽ പുരുഷന്മാരും ദൈവഭക്തന്മാരുമായുള്ളവരെ കേൾപ്പീൻ. ഇസ്രയേൽ ജനത്തിന്റെ ദൈവം നമ്മുടെ പിതാക്കന്മാരെ തിരഞ്ഞെടുത്ത് മിസ്രയീം ദേശത്തിലെ പ്രവാസകാലത്തെ ജനത്തെ വർദ്ധിപ്പിച്ച് ഭുജവീര്യം കൊണ്ട് അവിടെ നിന്ന് പുറപ്പെടുവിച്ച് മരുഭൂമിയിൽ 40 കാലത്തോളം അവരുടെ സ്വഭാവം സഹിച്ച് കനാൻ ദേശത്തിലെ 7 ഒടുക്കി അവർക്ക് ദേശം അവർക്ക് അവകാശമായി വിഭാഗിച്ചു കൊടുത്തു. അങ്ങനെ ഏകദേശം 450 കഴിഞ്ഞു. അതിന്റെ ശേഷം അവൻ അവർക്ക് ശമുവേൽ പ്രവാചകൻ വരെ ന്യായാധിപന്മാരെ കൊടുത്തു. അനന്തരം അവർ രാജാവിനെ ചോദിച്ചു. ദൈവം അവർക്ക് ബെന്യാമീൻ ഗോത്രക്കാരനായ കീശിന്റെ മകൻ ശൗലിനെ 40 കൊടുത്തു. അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. ഞാൻ ഇശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അവൻ എന്റെ ഹിതം എല്ലാം ചെയ്യും എന്ന് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. അവന്റെ സന്തതിയിൽ നിന്ന് ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ ഇസ്രയേലിന് യേശു എന്ന രക്ഷിതാവിനെ കൊടുത്തു.
ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശ്രോതാക്കൾക്ക് ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വായന യോബിന് പുസ്തകം 31-32 അധ്യായവും അപ്പോസ്തല പ്രവൃത്തി 13 അധ്യായത്തിന്റെ 1-23 വരെയുള്ള വാക്യങ്ങളായിരുന്നല്ലോ. ഒന്നുണ്ടെന്ന ദൈവിക ചിന്തകൾ ഈ ഭാഗത്തിൽ നിങ്ങളുമായിട്ട് പങ്കിടട്ടെ. അപ്പോസ്തല പ്രവൃത്തി 13 അധ്യായം തുടങ്ങുന്നത് അന്ത്യോക്യയിലെ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആരാധനയുടെയും ഉപവാസ പ്രാർത്ഥനയുടെയും മധ്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പൗലോസിനെയും ബർണബാസിനെയും വേലയ്ക്ക് വേണ്ടി വേർ തിരിക്കുവാനുള്ള നിർദ്ദേശം നൽകുന്നതായിട്ട് നാം കാണുന്നു. എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു എന്ന് നാം 13-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ വായിക്കുന്നു. വേർപാട്, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയുള്ള ഒരു വേർപാടാണ് നാം അവിടെ കാണുന്നത്. പൗലോസിനെയും ബർണബാസിനെ കുറിച്ചും ദൈവത്തിന് അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള പദ്ധതികൾ വ്യക്തമാക്കുവാൻ ദൈവം അവരുടെ മുമ്പിൽ ഒരു വിളിയും ഒരു ദർശനവും ഒരു പ്രവൃത്തിയും ഒരു വേലയും വെച്ചിരിക്കുന്നു. അതിനുവേണ്ടി അവരെ ദൈവം മുൻപാകെ വിശുദ്ധീകരിച്ച് വേർതിരിക്കണം എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് നാം കാണുന്നു. ജീവിതത്തിൽ വേർപാട് ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രമല്ല, നാം എല്ലായ്പ്പോഴും ചെയ്തു വരേണ്ട ഒരു കാര്യമാകുന്നു. യോബിന് പുസ്തകം 31-ാം അധ്യായം നാം വായിച്ചു വന്നാൽ 3 തരത്തിലുള്ള വേർപാട് നാം അവിടെ കാണുന്നു. യോബ് തന്റെ ജീവിതത്തിൽ കൂടെ ഇപ്രകാരം സാക്ഷ്യം പറയുന്നു, ഞാൻ ദൈവത്തിന് മുമ്പാകെ നിർദോഷമായി ജീവിച്ചു. എൻ്റെ ആ വേർപാട് ഞാൻ കാത്തു സൂക്ഷിച്ചത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും, രണ്ടാമതായി എൻ്റെ അയൽവാസികളോടുള്ള ജീവിതത്തിലും, മൂന്നാമതായി ദൈവം മുൻപാകെയും ഞാൻ വേർപെട്ട് ജീവിച്ചുവെന്ന് നാം കാണുന്നു. യോബിന് പുസ്തകം 31-ാം അധ്യായത്തിന്റെ 1-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എപ്രകാരം താൻ വേർപാട് പാലിച്ചു എന്ന് നാം വായിക്കുന്നു. എന്റെ കണ്ണുമായി ഞാൻ നിയമം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ വ്യർത്ഥമായ വസ്തുക്കളെ ചിന്തിക്കുകയോ കാണുകയോ ചെയ്യുകയില്ല. എന്റെ കാലുകളെ ഞാൻ ദോഷത്തിനു വേണ്ടി ഓടിപ്പിക്കുകയില്ല. ഞാൻ ദൈവം മുൻപാകെ നിർദോഷമായി ജീവിക്കുമെന്ന് യോബ് പറയുന്നു. അയൽവാസികളുടെ വിധത്തിൽ ഉള്ള വേർപാടിനെ കുറിച്ച് താൻ അതിന്റെ 13-ാം വാക്യം തൊട്ട് 23-ാം വാക്യം വരെയും പറയുന്നു. താൻ തനിക്കുള്ള നന്മകൾ മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനു വേണ്ടി ഉപയോഗിച്ചു. ഒരാൾ വിശന്നിരുന്നപ്പോൾ, ഒരാൾ പ്രശ്നത്തിലായിരുന്നപ്പോൾ, ഒരാൾ ദുഃഖത്തിലായിരുന്നപ്പോൾ അവരെ കണ്ട് ഞാൻ കണ്ണടച്ചില്ല, മറിച്ച് ദൈവം എനിക്ക് നൽകിയത് അവരെയും നൽകുവാൻ, എന്റെ അനുഗ്രഹങ്ങൾ പങ്കിടുവാനുള്ള മനോഭാവം ഞാൻ കാണിച്ചു. മൂന്നാമതായി ദൈവം മുൻപാകെ തന്റെ വേർപാട് താൻ കാണിക്കുന്നത് 25-ാം വാക്യം തൊട്ട് താൻ ഇപ്രകാരം പറയുന്നു, ഞാൻ എന്റെ ആശ്രയം എന്റെ വെള്ളിയിലും എന്റെ പൊന്നിലും അല്ല വെച്ചത്, മറിച്ച് ഞാൻ ദൈവത്തോട് പറഞ്ഞു, നീ ആകുന്നു എന്റെ സുരക്ഷ. എന്റെ കൈകൊണ്ട് ഉണ്ടാക്കിയ അധ്വാനത്തിലല്ല ഞാൻ പ്രശംസിക്കുന്നത്, മറിച്ച് അത് നൽകിയ ദൈവം, ആ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു, ആ ദൈവം മുൻപാകെ ഞാൻ സന്തോഷിക്കുന്നു. വേർപാട് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് എല്ലായ്പ്പോഴും കാത്തുപാലിക്കേണ്ട ഒരു വസ്തുതയാകുന്നു. എന്നാൽ ഞാനും നിങ്ങളും മനസ്സിലാക്കണം, ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രമല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ വേർതിരിക്കുന്നത്, മറിച്ച് ജീവിതത്തിലും വിശുദ്ധി കാക്കുവാനും ദൈവം മുൻപാകെ വേർപെട്ട് ജീവിപ്പാൻ അവൻ എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നു. പ്രിയ സ്നേഹിതരെ, ദൈവം മുൻപാകെ നമ്മുടെ വേർപാടും നമ്മുടെ വിശുദ്ധിയും എങ്ങനെയായിരിക്കുന്നു എന്ന് ഈ ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.